ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
എം ടി വാസുദേവൻ നായർ എഴുതി എം ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു വിവരണത്തോടെയാണ്.
പൊന്നു വിളയുന്ന ഒരു നാടിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്നും നമ്മെ ആകർഷിച്ചിരുന്നു. ഒരിക്കൽ അത് സിലോണായിരുന്നു, പിന്നെ മലയ. കഴിഞ്ഞ ദശകത്തിൽ കിടപ്പാടം തീരെഴുതിയിട്ടായാലും എത്തിപ്പെട്ടാൽ സമ്പന്നനായി തിരിച്ചു വരാൻ പറ്റിയ ഒരു നാടിനെപ്പറ്റി പടിഞ്ഞാറൻ കരയിൽ കഥകൾ വരട്ടു. ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഓമനിക്കാൻ ഒരു സ്വപ്നമുണ്ടായി, ദുബായ്.
പ്രവാസ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വിഹുലതകളും അടയാളപ്പെടുത്തിയ ചിത്രത്തിൽ തിരസ്കൃതന്റെ ആത്മരോദനമുണ്ട്. സ്വന്തം നാട്ടിലെ ദാരിദ്ര്യം കൊണ്ട് പ്രവാസിയാക്കപ്പെട്ട രാജനിലൂടെയാണ് കഥ പറയുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സ്വപ്നങ്ങൾ വിൽക്കാൻ തയ്യാറായവരാണ് പ്രവാസികൾ. അതിനവർ ഒരുപാട് കഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരുടെ വിശന്നൊട്ടിയ വയറും ദൈന്യത നിറഞ്ഞ മുഖവും കണ്ടിട്ട് തന്നെയാണ് സമ്പത്ത് മോഹിച്ച് ആദ്യകാലത്ത് കടൽ നീന്തിക്കടന്നത്. പ്രവാസിയുടെ അധ്വാനത്തിന്റെ ഫലമായി തന്നെയാണ് നാട്ടിൽ പുരോഗതിയുണ്ടായത്. അത് പുതിയ വസ്തുക്കളായും വീടുകളായും ഒക്കെ മാറി. അങ്ങനെ ആഡംബര വീടുകളും സുഖലോലുപതയും കൂടിയപ്പോൾ നമ്മളൊക്കെ മറന്നുപോയ പ്രധാന പ്രശ്നമുണ്ട്. അതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ടും അതാരും ഗൗനിച്ചില്ല. അച്ഛനമ്മമാരെ കാണാതെ വളരുന്ന കുട്ടികൾ, ഭർത്താക്കന്മാരുമൊന്നിച്ച് കഴിയാൻ സാധിക്കാത്ത ഭാര്യമാർ, 30 കൊല്ലം പ്രവാസ ജീവിതം നയിക്കേണ്ടി വരുന്ന ഒരു സാധാരണ പ്രവാസിക്ക് നാട്ടിൽ അവന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം കഴിയാൻ സാധിക്കുന്നത് ഏതാണ്ട് 3 വർഷം മാത്രമാണ്. അതായത് വർഷത്തിൽ 1 മാസം മാത്രം ലീവിന് വരുന്ന സാഹചര്യം കണക്കുകൂട്ടിയാൽ 30 കൊല്ലത്തിൽ 30 മാസം മാത്രം. ബാക്കിയുള്ള 27 കൊല്ലവും അവൻ അന്യദേശത്തെ തൊഴിലിടങ്ങളിലെ സംഘർഷങ്ങളിലും ഉറ്റവരുടെ വിയോഗം സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷങ്ങളിലുമാണ് കഴിയുന്നത്. പൊന്നു വിളയുന്ന നാട്ടിൽ അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു എന്നാണ് അന്നും ഇന്നും നമ്മുടെ ആളുകളുടെ ധാരണ. അവന്റെ യഥാർത്ഥ പ്രശ്നമറിയാതെ അവർ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആദ്യം കയറിക്കിടക്കാൻ 5 സെന്റും ഒരു കൊച്ചുവീടും എന്ന് സ്വപ്നം കാണുന്നവർ പിന്നീട് പറമ്പിന്റെ വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വീടിന്റെ വലിപ്പം, സഞ്ചരിക്കാൻ കാറ്, അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ വലുതാവുന്നു. അപ്പോഴൊക്കെ പ്രവാസിയുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കുന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ ഉള്ള ഈ സംഭാഷണം ഓരോ പ്രവാസിയുടെയും ജീവിതത്തിൽ അവർ എപ്പോഴൊക്കെയോ കേട്ടതായിരിക്കണം.
ഒന്നും കൊടുത്തയച്ചില്ലേലും വേണ്ടില്ല, ഒരു സുഖമായിരിക്കണം കേട്ടാ മതി.
സുഖാണുമ്മ, പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു.
എന്റെ മോനെ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് ആൾക്ക് വല്ല വിചാരം ഉണ്ടാ? വരണേ വരണെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി.
അടുത്തു വരും, അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റൂ.
വലിയ കച്ചവടാണ്,
തരക്കേടില്ല.
ഇത്തിരി കൂടെ പറമ്പ്, 10 കണ്ടത്തിന്റെ കൃഷി, ഇവനെ കൊണ്ട് എത്രയാ നമ്മൾ എഴുതിച്ചേക്കണ്. ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്രയാ ഭാര്യ കൂട്ടിയേക്കണ്.
എല്ലാം മമ്മൂക്കയുടെ മനസ്സിലുണ്ട്.
ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഓമനിക്കാൻ ഒരു സ്വപ്നമുണ്ടായി ദുബായ് എന്ന് പറഞ്ഞു കേട്ടിടത്ത് ദുബായിക്കാരനെന്ന നാട്ടുകാർക്ക് തിരസ്കൃതനാണ്. അവനാണ് കൊറോണയെന്ന മഹാമാരിയുടെ വാഹകനെന്ന് നാട്ടുകാർ പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ കാണാൻ നാട്ടിലേക്ക് പെട്ടികെട്ടുമ്പോൾ അതിൽ 2 കൊറോണ വൈറസിനെയും പിടിച്ചിട്ട് യാത്ര ചെയ്തവനല്ല പ്രവാസി. അവൻ സഞ്ചരിച്ച വിമാനത്തിൽ നിന്നോ അവൻ കടന്നുപോയ വിമാനത്താവളത്തിൽ നിന്നോ അവനിലേക്ക് കടന്നുകൂടിയതാണ് ആ വൈറസ്. അവൻ മനഃപൂർവ്വം എല്ലാവരിലും രോഗം പടർത്താൻ വന്നവനല്ല, മറിച്ച് എല്ലാവരുടെയും സുഖം മാത്രം അന്വേഷിച്ചു വന്നവനാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം മാത്രം വച്ചുകൊണ്ട് അവനെ ആട്ടിപ്പായിക്കരുത്. കഴിഞ്ഞ ദിവസം ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: വർഷത്തിലൊരിക്കൽ മാത്രം പ്രിയതമനെ കാണാനിരിക്കുന്ന ഭാര്യയോടും വാപ്പച്ചിയെ കാണാനിരിക്കുന്ന കുട്ടികളോടും അയൽപക്കത്തെ സ്ത്രീ പറഞ്ഞു, അത്രേ ഈ കൊറോണ ഇപ്പോൾ കഴിഞ്ഞാലും ഈ കൊല്ലം അവനോടിങ്ങോട്ട് വരണ്ട എന്ന് പറയൂ എന്ന്. ഇതൊരാളിന്റെ അവസ്ഥയല്ല, ഏതാണ്ട് എല്ലാ പ്രവാസിയുടെയും, സ്വന്തം ദേശത്തു നിന്നും അന്യദേശത്തു നിന്നും ആട്ടിപ്പായിക്കപ്പെടുന്ന അവസ്ഥ.
ഇന്നു വരും മകനെന്നു പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ടമ്മയിരിക്കുമോ, കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്നാശ്വസിക്കുന്ന പെങ്ങൾ വന്ന് ഇല്ലാരുമില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ. നാടകം വാർഷികം വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ് പൊതുവിശ്രമസ്ഥലം ഓരോന്നിനോരോ വിധം കൂട്ടുകാർ വന്നു നേരം മുഴുക്കാതിരുന്നു പറയുമോ.
പരദേശി സിനിമയിലെ അവസാന രംഗത്തിൽ മൂസ എന്ന കഥാപാത്രത്തെ നാടുകടത്തുന്ന രംഗമുണ്ട്. ഏറനാട്ടിലെ മണ്ണിൽ നിന്നും മരുഭൂമിയുടെ മണലിലേക്ക് തിരിച്ചു അയക്കുകയാണ്. വൃദ്ധനായ മൂസ പെട്ടിയും പിടിച്ച് മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ അവശനായി നീങ്ങുന്ന ലോങ് ഷോട്ടിൽ സിനിമ അവസാനിക്കുന്നു. പിറന്നുവീണ മണ്ണിൽ നിന്നും ആട്ടിപ്പായിക്കുന്ന ഇന്നത്തെ പ്രവാസിക്ക് ഈ മണലും അന്യമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
വീട്ടിലേക്കെന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, വീട്ടിലേക്കെന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ.